الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. والذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض، انظر كيف نصرف الآيات لعلهم يفقهون. صلى الله عليه وسلم. أعلم يا رب سهولة سهولة إيمانة سهولة شاسبة جغن يندى بايا الله سبحانه وتعالى വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും, നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നുള്ള പോലെ നിങ്ങളോട് മസ്ലിഹത്ത് ചെയ്യാൻ ഉപദേശിക്കുകയാണ്. സ്വർഗാവകാശിയും നരകാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാകുമ്പോൾ വിജയിച്ചവണം. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവണം. മനുഷ്യ സമൂഹത്തെ വിവിധങ്ങളായ രീതിയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും എന്ന് പല സ്ഥലങ്ങളിൽ വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ സാധാരണയായി അത് സംഭവിക്കുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ നിലക്കുമില്ലയും നിങ്ങളുടെ കാലിനടിയിലൂടെയും അള്ളാഹു അദാബ് നടക്കും, അദാബിനെ നിയോഗിക്കും എന്നാണ് പറയുന്നത്. എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടാവും ഏത് പരീക്ഷണത്തിൽ. ആ ലക്ഷ്യം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും, മനസ്സിലാവാതിരിക്കുകയും ചെയ്യാം. വെറുതെ എന്നാ കുറച്ചു സമയം വരെ നടങ്ങാറാവട്ടെ എന്ന് വിചാരിച്ചൊരു അദാബ് ഒന്നും നടക്കാറില്ല. എല്ലാ അദാബിനും അയ്യബാഴ്സാലും അദാബ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പായസ് എന്നൊക്കെയാണ് പറയുന്നത്. ആ നിയോഗത്തിന് ഒരു ലക്ഷ്യമുണ്ടാവും. ഇതുപോലെ ഭൂമിയിൽ ഒരു പരീക്ഷണത്തിനും ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം പല രീതിയിൽ പരീക്ഷണം വരും. തലക്ക് മീരെ കാലിനടിയിലൂടെ ലൈംഗികളെ കക്ഷികളായി വേർതിരിക്കും. നമ്മൾ തല്ലുന്ന രീതി ഒരു പരീക്ഷണമാണ്. അതുപോലെ നിങ്ങൾ പരസ്പരം മറ്റുള്ള ആളുകളുടെ പകക്കും വിദ്വേഷത്തിനും വിധേയമാകും. അതുപോലെ അവരുടെ ചീത്ത ബുദ്ധി കുബുദ്ധിക്കു വിധേയമാകും. എങ്ങനെയാണ് ഈ ആയത്തുകളും നടപടിക്രമങ്ങളും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിമറിക്കുന്നത് എന്ന് നീ സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതിൽ നിനക്ക് ബുദ്ധി വിവേകമുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, സ്വാഭാവികമായ രീതിയിൽ എല്ലാ മനുഷ്യനും വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും, രോഗമായിട്ട് അതുപോലെ പ്രളയങ്ങളും ദുരിതങ്ങളും ബേമാരികളുമായി ഒക്കെ പല രീതിയിൽ ഉള്ള സാധാരണ രീതിയിലുള്ള പരീക്ഷണം. മറ്റൊന്ന്, തമ്മിൽ മനുഷ്യർ തന്നെ അങ്ങോട്ടും കൊണ്ടും തല്ലും ചെയ്യാൻ നിങ്ങളുടെ കക്ഷിത്വത്തിന്റെ വസ്ത്രം അണിയിപ്പിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തർ ഓരോ നിറവും വർണ്ണവും ജാതിയായിട്ട് തമ്മിൽ തല്ലുക. ചില ആളുകളുടെ വിദ്വേഷത്തിനും ചില ആളുകളുടെ കുബുദ്ധിക്കും നിങ്ങൾ വിധേയമാവുക. വംശാദ്യം വർഗീയ കലാപങ്ങളൊക്കെ ഈ അർത്ഥത്തിൽ ഉണ്ടാവുന്നതാണ്. ഇതൊരു പരീക്ഷണം തന്നെയാണ്. ഈ രണ്ട് പരീക്ഷണങ്ങളെയും ചേർത്ത് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് ഗ്രഹിക്കുന്നുവെങ്കിൽ, ഗ്രഹിക്കാൻ വകയുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ധാരാളം കണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പരീക്ഷണവും വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ പിന്നെ അതിനെ ദൂരീകരിക്കാൻ കഴിവ് ഫലാ കാശിഫലഹു അവനല്ലാതെ മറ്റൊരാൾക്കില്ല. അതുകൊണ്ട് ഒരു ഖൈർ അല്ല കൊണ്ടാൽ അത് തടയാനും ഒരാൾക്ക് കഴിയില്ല. ഒരു ദുർറ് എന്ന് പറഞ്ഞാൽ അടങ്ങർ ഒരാൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാനും ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് നമ്മൾ സാധാരണ ദിക്റു ചൊല്ലാറുണ്ട്. എന്ന് പറഞ്ഞാൽ നീ തടഞ്ഞതിനെ നൽകാൻ ഒരാളില്ല, നീ നൽകിയതിനെ തടയാൻ ഒരാളില്ല. അതുകൊണ്ട് നീയാണ് നൽകുന്നവനും നീയാണ് തടയുന്നവനും എന്ന് ആത്യന്തികമായി അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുകയാണ് ആ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കാണോ മുസീബത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, ആ ഇച്ഛിക്കുന്നത് അവർക്കത് വരിക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ പരീക്ഷണങ്ങൾ വരും, അത് സംഭവിക്കും. അത് അള്ളാഹുവിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്, നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു പരീക്ഷണത്തിനും വിധേയമാകാത്ത ഒരു ചരിത്രമോ ഒരു നൂറ്റാണ്ടോ ഒരു സന്ദർഭമോ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്നാകെ ആളുകളെ ബാധിക്കുന്ന വിപത്തുകൾ ഉണ്ടാവും, ചില പ്രദേശങ്ങളെ മാത്രം ബാധിക്കുന്ന വിപത്തുകൾ ഉണ്ടാവും, ചില ആളുകളെ മാത്രം ബാധിക്കുന്ന വിപത്തുകൾ ഉണ്ടാവും. ഏതായാലും ശരി, ഏതെങ്കിലും ഒരു സമയത്ത് ഗുണപാഠം എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങളെ നിങ്ങളുടെ തലക്കുമീതെയും കാലിനടിയിലൂടെയും അവതരിപ്പിച്ചിട്ടല്ലാതെ, ഇറക്കിയിട്ടല്ലാതെ ഒരു നൂറ്റാണ്ടും നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടില്ല, ഒരു ദശാസന്ധിയും നമ്മൾ ഇന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ധാരാളം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തഊദു ബില്ല മിൻ ജുഗ്ദിൽ ബലാഇ വജർകി ശഖാഇ വസൂഖിൽ ഖദാഇ വശമാതത്തിൽ അദാ. നീ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടുക. ഒന്ന്, ജുഗ്ദിൽ ബലാ പരീക്ഷണത്തിന്റെ കെടുതി, അതുപോലെ വജർകി ശഖാഇ ദുരിതങ്ങൾ, നമുക്ക് തീർത്താ തീരാത്ത ദുരിതങ്ങൾ, അതാണ് ദർകി ശഖാഇ എന്ന് പറഞ്ഞാൽ. വസൂഖിൽ ഖദാഇ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യത്തിൽ എഴുതി വെച്ചിട്ടുള്ള മോശം തീരുമാനങ്ങൾ, സൂബുൽ ഖദാ, അതിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുക. ശത്രു നിങ്ങളുടെ മേൽ വിജയം നേടി ആഹ്ലാദിക്കുന്നതിൽ നിന്നും നിങ്ങൾ കാവലിനെ തേടുക. ശമാത്തത്തിൽ അഴുത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിയോഗികൾ, നമ്മുടെ ശത്രുക്കൾ നമുക്ക് മേൽ വിജയം നേടി എന്ന് മാത്രമല്ല, ആ വിജയത്തിൽ അവർ അത്യാഹ്ലാദ പരിതരാകുക, ആ അവസ്ഥയിൽ നിന്ന് നീ അള്ളാഹുവിനോട് ശരണം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമ്മോട് പ്രാർത്ഥിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ പരീക്ഷണം എന്ന് പറഞ്ഞ ഭൗതിക ജീവിതം തന്നെ
ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ ഒരു പരീക്ഷണമാണ്. അദ്ദുന്യ മതാ, ഭൗതിക ജീവിതം ഒരു വിഭവമാണ് എന്നാണ്. മതാഉൽ ഗുറൂർ, വഞ്ചനാത്മകമായ വിഭവമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഒരടിമയുടെ, ഒരു മനുഷ്യന്റെ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ചും മതാഉൽ ഗുറൂർ എന്ന സങ്കല്പമാണ് വിശുദ്ധ ഖുർആൻ വെക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഐഹികമായ ജീവിതം തന്നെ പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച നിങ്ങളിൽ ഏറ്റവും ദ ബെസ്റ്റ് എഫേർട്ട് ആരെ ചെയ്യുന്നു, ഏറ്റവും നല്ല പരിശ്രമം ആര് നടത്തുന്നു എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഭൂമിയിലെ ജീവിതം തന്നെ പരീക്ഷണമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു സങ്കല്പം എന്ന് പറയും. അപ്പൊ പരീക്ഷണ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ പരീക്ഷണത്തെ നേരിടേണ്ടത്? അപ്പൊ ചില സന്ദർഭത്തിൽ ചില ആളുകൾ പറയും, അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത് അള്ളാഹു എന്നെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് വിലപിച്ചു കളയും ചില ആളുകൾ. ചില അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ റബ്ബിനെ കുറ്റം പറയും, ചിലപ്പോ കാലത്തെ കുറ്റം പറയും, ദിവസത്തെ മോശപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിനെയും സാഹചര്യത്തെയും നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങളെ നൽകുന്നത്. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ച് സദ്വിചാരം പുലർത്തുവാനുള്ള ഒരു ഗുണപാഠമാണ്. റബ്ബിൽ എത്ര നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഒരു സാദാസീദ ജീവിതം നയിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തപ്പോ റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ എല്ലാവർക്കും കഴിയും. നിങ്ങൾക്കൊരു അത്യാഹിതവും പ്രയാസവും പരീക്ഷണവും പകർച്ചവ്യാധിയും വംശഹത്യയും വന്നെത്തിക്കഴിയുമ്പോ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനാണ് പരീക്ഷണം ഒന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്നത്. സദ്വിചാരം പുലർത്തുക, അതാണ് ഇന്നാന മുദറഖൂൻ എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് ബനൂ ഇസ്രായേൽ പറഞ്ഞു. കല്ല ഇന്ന റബ്ബി മഅനി സയഹ്ദീൻ, ഇല്ല അന്ന് എന്റെ കൂടെ ഉണ്ട്. അപ്പൊ സദ്വിചാരം പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂസ, ഞങ്ങൾ ഏതാനും പിടിക്കപ്പെടാൻ പോവാൻ നീ കാരണമാണ് ഞങ്ങൾ കൊട്ടാരത്തു നിന്ന് ഇറങ്ങി വന്നത്. അടിമ വൃത്തി പോലും ആനന്ദകരമായ ഒരു പ്രവൃത്തിയായി അനുഷ്ഠിച്ചു പോന്നിരുന്ന സമുദായമാണ് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞത്. ബനു ഇസ്രായേൽ അടിമത്തത്തിലാണ് ഞങ്ങളെന്ന് അറിയാനുള്ള ബോധവും ബുദ്ധിയും കാലാകാലങ്ങളായി നഷ്ടപ്പെട്ടപ്പോ അടിമത്തത്തിൽ നിന്ന് വിമോചനമാണ് ഇസ്ലാമിന്റെ ഖാതലായ പ്രബോധന ദൗത്യം എന്ന് മനസ്സിലാക്കിയ മൂസ അലൈഹി ഇസ്ലാം ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, അർസിൽ മാല ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിന്റെ കൂടെ നീ എന്നെ, ബനു ഇസ്രായേൽ എന്റെ കൂടെ നീ അയക്കുക. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇത്രയും കാലം നിന്റെ ശരീരത്തിനോടുന്ന ചോര എന്റേതാണ്, നീലെന്റേതാണ്, ആ ശരീരത്തിന്റെ പുട്ടിയും കരുത്തും എന്റേതാണ്, എന്റെ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് മൂസ നീ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു, ആ ഭക്ഷണം തന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഈ കാണുന്ന, നീ ചെയ്യുന്ന ക്രൂരമായ വൃത്തി പ്രവൃത്തിയെ ഞാൻ അനുകൂലിക്കുകയാണോ വേണ്ടത്? അതുകൊണ്ട് എനിക്ക് തന്ന ഔദാര്യത്തിന്റെ മേൽ ബനു ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചു എന്നത് നീ നിന്റെ ന്യായ നിന്നോട് നിനക്ക് എന്റെ മേലുള്ള ന്യായീകരണമല്ല. അതുകൊണ്ട് ബനു ഇസ്രായേൽ അടിമതയാക്കി വെച്ചു എന്നതാണോ നീ ചെയ്തു തന്ന ഈ കാര്യങ്ങൾക്ക് പ്രത്യുപകാരമായി നീ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ചോദിച്ചുകൊണ്ട് അർസിൽ മഅന ബനി ഇസ്രായേൽ, പ്രബോധന ദൗത്യത്തിന്റെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് വിമോചനമാണ്. നമ്മുടെ മുഖങ്ങള് അവർന്നു നിൽക്കുന്ന പല ആളുകളുണ്ടാവും. ചില പ്രത്യേക ശാസ്ത്രങ്ങളിൽ കുരുക്കിലകപ്പെട്ട ദാസവൃത്തി ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചില ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവല്ലാത്ത ആളുകൾക്ക് അടിമപ്പെടുന്ന വിധേയപ്പെടുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ ഭൗതികമായി തന്നെ അടിമവൃത്തിയിൽ അഭിരമിക്കുന്ന ആളുകളുണ്ടാവും. ഇവരെ മോചിപ്പിക്കാതെ സത്യസന്ദേശം അവരുടെ തലച്ചോറിലേക്ക്, ഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. റബ്ബല്ലാത്ത ഒരാൾക്ക് ഒരാൾ തലമുനിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബിന്റെ ഒരു സന്ദേശവും അയാളുടെ കൽപ്പിലെത്തുകയില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് തലമുനിക്കുന്ന എല്ലാ വിവക്തയും ഇല്ലായ്മ ചെയ്യുക എന്നതാണ്, ആ വിവക്തയെ റജ്ജു ചെയ്യുക എന്നാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഫറോവയോട് രൂക്ഷമായി സംസാരിക്കുന്നത്. രൂക്ഷമായി സംസാരിക്കുന്ന ഭാഷയിൽ അവ അദ്ദേഹത്തെ ആക്ഷേപിക്കുക, അതിക്ഷേപിക്കുക, ചെയ്യുന്ന പ്രവൃത്തി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബനു ഇസ്രായേലിനെ കൊണ്ടുപോവാൻ. പക്ഷെ ബനു ഇസ്രായേൽ അപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അടിമവൃത്തിയാണ് ചെയ്യുന്നത്, ചെയ്യുന്ന രാപ്പകൽ അധ്വാനിക്കുന്നതിന് മാന്യമായ വേതനം പോലും നൽകാത്തതിൽ അവർക്ക് പരിതവില്ല, ഞങ്ങൾ ഇതാ ഫറോവയെ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. തങ്ങളെത്തിയ പരിത അവസ്ഥയിലെ വിലപിക്കുന്ന സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാം അവരുടെ കൂടെ ചേർന്നിട്ട് ഏതായാലും നമുക്ക് എല്ലാവർക്കും ഫറോവയ്ക്ക് പിടികൊടുക്കാൻ എന്ന് പറയുന്നതിന് പകരം അള്ളൊരു വഴി കാണിച്ചു തരും. അങ്ങനെയാണ് അള്ളാഹു മൂസാ അലൈഹി സ്വലാമിനോട് പറയുന്നത്, ബഹറിൽ നീ അടിക്കുക, കടലിൽ നീ സമുദ്രത്തിൽ അടിക്കുക, നിനക്കുള്ള വഴി സമുദ്രത്തിന്റെ അടിയിലൂടെയാണ് എന്ന് മൂസാ അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഏത് പ്രതിസന്ധിയിലും നമുക്ക് സദ്വിചാരം വെച്ച് പുലർത്താൻ കഴിയുന്നുണ്ടോ എന്ന് അന്ന് നമ്മുടെ പരീക്ഷണങ്ങളിൽ ഒന്നാമതായി ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഏത് പ്രതിസന്ധിയിലും വെച്ച് പുലർത്താൻ കഴിയുന്നു എന്നതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, പരീക്ഷണങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നതാണ്. സാധാരണ രീതിയിൽ പരീക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ചില ആളുകൾ പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ വെറുക്കുകയോ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യും. എന്നാൽ വിശ്വാസികളായ ആളുകളുടെ ലക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എനിക്കൊരു പരീക്ഷണം എന്ന് നൽകുന്നത്, അള്ളാഹുവിനെ ഇഷ്ടം വർദ്ധിക്കുക എന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്നേഹവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പരീക്ഷണത്തിലൂടെ വർദ്ധിക്ക. പ്രവാചകന്മാർക്ക് നൽകിയ പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള അപാരമായ ആ പ്രതീക്ഷ അവർ അർപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ യൂസുഫ് അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടു, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരനെയും നഷ്ടപ്പെട്ടവളാണ്. പല നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശ ബാധിച്ചു പോകരുത് എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാം തന്റെ മക്കളെ ഉപദേശിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ തനിക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശ ബാധിക്കരുത്, അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ്. അതുപോലെ മൂന്നാമതായി ഒരു പരീക്ഷണത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ശത്രുവിന്റെ സംവിധാനത്തിൽ അന്താടിച്ചു നിൽക്കരുത് എന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രതിയോഗിയുടെ സംവിധാനം വളരെ വലുതാണ്, വളരെ വിപുലമാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു പരീക്ഷണം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സൗകര്യത്തിൽ അന്താളിക്കാൻ പാടില്ല. ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിങ്ങൾ വലാത്തമുണ്ടായാൽ നീ അവൻ നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരുടെ സംവിധാനങ്ങളെ കുറിച്ച് നീ മതിപ്പും അതുപോലെ ഭയവും നിനക്കുണ്ടാവാൻ പാടില്ല. അവരുടെ സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം, ബോധ്യപ്പെടണം. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിയോഗികൾ ആരാണ്, നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ വിവരമുണ്ടാവണം. ശത്രുവിനെ കുറിച്ച് നമുക്ക് വിവരമുണ്ടാവണം, സംശയമില്ല. പക്ഷെ ശത്രുവിന്റെ സംവിധാനങ്ങളിൽ പകച്ചു നിൽക്കാൻ പാടില്ല. അതാണ് മൂസാ പ്രവാചക വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. റബ്ബിന്റെ സൈന്യത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല, മനുഷ്യനത് അറിയിച്ചു കൊടുക്കണം എന്ന് അള്ളാഹ്ക്ക് യാതൊരു നിർബന്ധ ബുദ്ധിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ സൈന്യമുണ്ട്. ആ സൈന്യം ഏതൊക്കെ സന്ദർഭത്തിൽ ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം ഭൂമിയിൽ അള്ളാഹുവിന്റെ പക്ഷത്തിന് വിജയിച്ച ചരിത്രം നമുക്കറിയാം. ശത്രു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ശത്രുവിന്റെ പളവളപ്പിൽ അവൻ അന്താളിച്ചു നിൽക്കില്ല എന്നാണ്. പതിനൊരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അർദ്ധ പട്ടിണിയും മുഴുപട്ടിണിയുമായ ഒരു വിഭാഗം, അതുപോലെ ആയുധം പോലും മര്യാദക്ക് എടുത്തു ഉയർത്താൻ ശേഷിയും കെൽപ്പുമില്ലാത്ത അത്രയും ദുർബലരായൊരു വിഭാഗം. അതുപോലെ മറ്റു ഭാഗത്ത് നോക്കൂ, എല്ലാ അർത്ഥത്തിലും സമ്പത്തിന്റെ അറബാധിപ്പ് ഒരു ഭാഗത്ത് നടത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ആ വളപ്പളപ്പിൽ കണ്ണു മഞ്ഞളിച്ചു പോകാതെ നിൽക്കുകയാണ്. കാരണം അവർക്കറിയാം അള്ളാഹ് ഞങ്ങളെ സഹായിക്കുമെന്നത്. ഏത് ഒരു സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി കൂടെ ഉണ്ടായ സന്ദർഭത്തിൽ ശത്രുവിന്റെ വലിപ്പത്തിലും സംവിധാനത്തിലും വിശ്വാസികൾ അന്താളിച്ചു പോയി. അതാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ യുദ്ധം തുടങ്ങിയപ്പോഴേക്കും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ശത്രുവിനേക്കാൾ പതിമടങ്ങുള്ള വിശ്വാസികൾ ഓടിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ശത്രുവിന്റെ ആ സംവിധാനത്തെ കുറിച്ച് നീ അന്താളിപ്പ് രേഖപ്പെടുത്തിയാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശത്രു മാനസികമായി നിന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംവിധാനം. അതുകൊണ്ട് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ അമ്മാ യഅമലു ളാലിമൂന ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹി ലബ്സാർ. അതുകൊണ്ട് നീ വിചാരിക്കുക അക്രമികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലാഹു കണ്ണടച്ചു നിൽക്കുകയല്ല, യഥാർത്ഥത്തിൽ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അക്രമികൾ നിങ്ങളെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും അക്രമികൾ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചും നിങ്ങളുടെ കുടുംബം 1500 ആളുകളാണ് സർവ്വതും നഷ്ടപ്പെട്ട് മുസ്തഫ ബാദിറ ഈദ്ഗാഹിനെ അഭയാർത്ഥികളായി നിൽക്കുന്നത്, ഉടുതുണിയിൽ ജീവന് വേണ്ടി ഓടിയവരാണ് അവർ, അതുപോലെ തന്നെ തിരിച്ചുപോയി അവർ കച്ചവടം ചെയ്യാൻ ഉന്തുവണ്ടി കൂടിയിൽ ആ ഗല്ലിയിലേക്ക് പഴയ കച്ചവടത്തിന്റെ ചരക്കുകളുമായി അവർ പോയ സന്ദർഭത്തിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞ് അവർ തിരിച്ചു ഓടിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യന്റെ വിലാപവും മനുഷ്യന്റെ ദുഃഖവും ഒരിക്കലും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയാത്ത നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് വിവരിക്കുന്നതിൽ അർത്ഥവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അഭയാർത്ഥിയാവുന്ന മനുഷ്യന്റെ വികാരം എന്താണെന്ന് അഭയാർത്ഥിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് അനേകം അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ അവരൊക്കെ വിലപിക്കാൻ അവരൊക്കെ ആശങ്കപ്പെടുക, അള്ളാഹു ഞങ്ങൾ ഈ പ്രവൃത്തി കാണുന്നില്ലേ എന്നൊരു ദുരിതത്തിനും വിപത്തിനും വിധേയമായ ആളുകൾ ചിന്തിക്കുന്നുവെങ്കിൽ അവരോടൊന്ന് പറയുന്നത് പോലെ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ വിചാരിക്ക പോലും ചെയ്യാൻ പാടില്ല. ശത്രുക്കൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനാണ് എന്ന് അള്ളാഹിനെ കുറിച്ച് വിചാരിക്ക പോലും പാടില്ല, പറയാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. വിചാരിക്ക പോലും നിന്റെ മൈൻഡിൽ അങ്ങനെ ഒരു വിചാരം വരാൻ പാടില്ല. അള്ളാഹു ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. റബ്ബു സുബ്ഹാന ഹുവ തആല അക്രമികളുടെ പ്രവർത്തനം എന്താണ് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാന ഹുവ തആല പ്രതിയോഗികൾ അവരുടെ വിദ്വേഷത്തിന് വിധേയപ്പെടുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാന ഹുവ തആല നിങ്ങളെ പരീക്ഷിക്കും. മറ്റൊന്ന് നമുക്കറിയാം, കൊറോണ വൈറസ് പോലെ അസുഖങ്ങളും പകർച്ചവ്യാധികളും ലോകം നിശ്ചലമാണ്. സകല സംവിധാനങ്ങളും കൈപിടിയിൽ ഒതുക്കിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളാണ് ഏറ്റവും വലിയ ഭയപ്പാടിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അവരെല്ലാ സംവിധാനങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഒരു തരത്തിലുള്ള നിസ്സഹായത പ്രകടിപ്പിക്കാൻ എല്ലാ തരത്തിലുമുള്ള ഒരു തരത്തിലുള്ള ആ അപ്രഖ്യാപിതമായ ഉപരോധം ലോകം പരസ്പരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ അറബ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ അവിടെ മാസ്ക് കിട്ടാനില്ല എന്ന് പറയുന്നത് മാസ്കിന്റെ ബണ്ടിലുകൾ അവർ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. മാസ്കുകൾ വരുന്നതൊക്കെ കൊണ്ടുപോവാണ്, കയ്യുറകൾ കിട്ടുന്നില്ല. അത്യാവശ്യമായി പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ആവശ്യത്തിലധികം ഗോഡൌണുകൾ വഴി ശേഖരിച്ചു വെച്ചിരിക്കാൻ ഒട്ടുമിക്ക അറബ് വീടുകളും എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെയുള്ള ആളുകൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും മാസ്ക് കൊണ്ടും കയ്യുറ കൊണ്ടും പ്രതിരോധിച്ചു നിർത്താൻ പറ്റുന്ന അസുഖമാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈക്കും അദാബൻ മിൻ ഫൗകികും മിൻ തഹ്തി അർജുലികും നമുക്ക് പരീക്ഷണങ്ങൾ തരിക, പല ഭാഗങ്ങളിൽ നിന്ന് അടിയിൽ നിന്നും മുകളിൽ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ പരീക്ഷണങ്ങളെ ഭൂമിയിലേക്ക് റബ്ബു സുബ്ഹാനഹു വ തആല അയക്കും. അപ്പൊ അതിനെ പ്രതിരോധിക്കേണ്ടത് ഭൗതികമായ സന്നാഹങ്ങളുടെ പ്രതിരോധം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ അവസാനമായി ഭൂമിയിലെ ഏത് പരീക്ഷണത്തെയും വിശ്വാസി പ്രതിരോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെയാണ് വിശ്വാസികൾ അവരുടെ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാർത്ഥന എന്ന ആയുധമാണ് സിലാഹുൽ മുഅ്മിൻ എന്നാണല്ലോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. വിശ്വാസിയുടെ ആയുധമാണ്, വെപ്പണാണ്, വലിയ വലിയ ആയുധങ്ങളെക്കാൾ ശക്തിയും കരുത്തും ശേഷിയും ഉള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസി പ്രാർത്ഥന പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, വംശാത്യകൾക്ക് വിധേയമാകേണ്ടി വന്നാൽ, അതുപോലെ തന്നെ ശത്രുവിന്റെ വിദ്വേഷത്തിന് പാത്രമാവേണ്ടി വന്നാൽ അവൻ ഒന്നാമതായി റബ്ബു സുബ്ഹാന ഹുവ തആലയുടെ അടുപ്പും സഹായവും ഇഷ്ടവും സ്നേഹവും കരസ്ഥമാക്കുക, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്, റബ്ബിനോട് ചോദിക്കുക എന്നതാണ്. എല്ലാ സന്ദർഭങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്തെല്ലാം എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അർപ്പിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് അലൈഹിസ്സലാം അതിന് രക്ഷ നേടാൻ വേണ്ടി ഒന്നും ഒരു നിസ്സഹായരാണ്, ഒരു സംവിധാനവും ഇല്ല, പക്ഷെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അനേകം ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാം തിരിച്ചു വന്നത്. ഒറ്റക്ക് ആരുമില്ലാതെ കൂടെ വന്ന സന്ദർഭത്തിൽ അനേകം ദിവസം പ്രബോധനം നിർവഹിച്ച് വർഷങ്ങൾ പ്രബോധനം നിർവഹിച്ച് ഒരു മനുഷ്യനും കൂടെ വരാതിരുന്നപ്പോ യൂനുസ് അലൈഹിസ്സലാം നിരാശ ബാധിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക. പിന്നെ തിരിച്ചു വന്ന യൂനുസ് അലൈഹിസ്സലാമിന്റെ കൂടെ അനേകം മനുഷ്യരാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ യൂനുസ് അലൈഹിസ്സലാമിനെ പുറത്തേക്ക് തള്ളിയത് ചരങ്ങ വള്ളി പോലത്തെ വള്ളിയിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ വള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് രണ്ട്, രണ്ടിൽ നിന്ന് മൂന്ന്, ഇങ്ങനെയാണ് ചരങ്ങകളുടെയും അതുപോലെ തന്നെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് രണ്ടും രണ്ടിൽ നാലുമായി തിരുന്ന ഒരു ജനസഞ്ചയത്തെ കുറിച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോ ഈ ദൃശ്യമാണ് ആദ്യം കാണുന്നത്. കാണുന്നത്. യൂനുസ് അലൈഹി സ്വലാമിൻ അള്ളാഹുവിന്റെ ഒരു ഒരു പ്രവൃത്തിയെ കുറിച്ച് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹം പരിശ്രമിക്കാൻ രണ്ടു നാലായി നാലാറായി അനേകം ആളുകളുടെ നേതാവായി യൂനുസ് അലൈഹി സ്വലാം തിരിച്ചു വന്ന രംഗം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളെ ഏതൊക്കെ അർത്ഥത്തിൽ അതിജയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, റബ്ബിലേക്ക് മടക്കമാണ്, റബ്ബിനോട് അള്ളാഹു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്തഅഈനു ബിസ്സബ്രി വസ്സല, നീ സബ്ര കൊണ്ടും സഹനം കൊണ്ടും ധൈര്യം കൊണ്ടും സ്ഥൈര്യം കൊണ്ടും മാത്രമല്ല സ്വലാത്ത് കൊണ്ടും നീ അള്ളാഹുവിനോട് സഹായം നേടുക. നമസ്കാരം എന്ന് പറയുന്നതാണ് പ്രാർത്ഥനയുടെ രാജാവ്, നമസ്കാരമാണ്. അത്ര പ്രാർത്ഥനയുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് അതുകൊണ്ട് നമസ്കാരം പോലെയുള്ള പ്രാർത്ഥനകളെ കൊണ്ട് റബ്ബിനോട് നീ സഹായം തേടുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബ് സുബ്ഹാനഹു വതആല എന്തായാലും പരീക്ഷിക്കും. ഭൗതിക ലോകം തന്നെ നമുക്ക് പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നല്ലത് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയാണ് നിശ്ചിത സമയം ആയുസ് തന്ന് ഭൂമിയിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് മറ്റു പരീക്ഷണങ്ങളും ഉണ്ടാവും. ആ പരീക്ഷണങ്ങൾ നമ്മൾ പുലർത്തേണ്ടത് റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയും സദ്വിചാരവുമാണ്. അതുപോലെ പരീക്ഷണങ്ങൾ റബ്ബിനോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കുകയാണ് വേണ്ടത്. ശത്രുക്കൾ വഴി നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ ശത്രുവിന്റെ സംവിധാനവും ശേഷിയിലും നമ്മൾ അന്താളിച്ചു പോകാതെ, ശത്രുവിന്റെ ശേഷിയിൽ അന്താളിച്ചു പോകാതെ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ജഗന്യന്താവിലുള്ള പ്രതീക്ഷയിലും നമ്മൾ യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്ത് ആ ശത്രുവിന്റെ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ നമ്മൾ കരുത്തും വിശ്വാസവും ആർജിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാണ് മറ്റൊന്ന് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരമേളകൾ, നമ്മുടെ പ്രാർത്ഥനമേളകൾ ഇഖാമത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിലുള്ള വിവാഹ, അതുപോലെ തന്നെ ഖതീബിൽ ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഖുതുബയുടെ ഇടയിലുള്ള കുറഞ്ഞ സമയം, അതുപോലെയുള്ള ഇഖാമത്തിന്റെയും ആദാനിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള സമയം, പ്രഭാതത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ, അതുപോലെ തന്നെ പ്രദോഷത്തിൽ നിങ്ങൾ സൂര്യാസ്തമയ വേള മുതൽ ബഹരി നമസ്കാരത്തിന്റെ ചെറിയൊരിടവേള, ആ ഇടവേളയിൽ, അതുപോലെ തന്നെ അർദ്ധരാത്രിയിൽ നമ്മുടെ തഹജ്ജുദിന്റെ വേളകളിൽ, അതുപോലെ ഇങ്ങനെ ഓരോ സമയങ്ങൾ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭൗതികമായ പരീക്ഷണങ്ങളുടെ അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ ലോകം നടുക്കത്തിലാണ്, പരിഭ്രാന്തിയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ വികസിച്ച ഒരു രാജ്യമാണ് പരിഭ്രാന്തിയിലകപ്പെട്ടിരിക്കുന്നത്. അനേകം ജനസംഖ്യയും വിഭവങ്ങളും സംവിധാനങ്ങളും ലോകത്തിന്റെ മാർക്കറ്റ് ഇങ്ങനെ ഉള്ളംകൈയിലും മാനമാടിയ ഒരു രാജ്യമാണ് പരിഭ്രാന്തിയുടെ നടുത്തളത്തിൽ നിൽക്കുന്നത്. അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളും ആ പരിഭ്രാന്തിയിലാണ്. വലിയ വലിയ ആളുകൾ മുതൽ വലിയ വലിയ വ്യവസായികൾ മുതൽ വലിയ വലിയ സംരംഭകർ മുതൽ എല്ലാവരും ഇതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയും ലോകത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത് നമുക്കറിയാം ഡൽഹി പോലത്തെ വംശാദ്യ നടന്ന പ്രദേശങ്ങൾ നമുക്കൊരു സൂചകമാണ്. ലോഡ് കണക്കിന് കല്ലുകളാണ് അവിടെയൊക്കെ അവർ കൊണ്ടുവന്നത്. കല്ലെന്തിനാണ്? വീടുകൾ ഉണ്ടാക്കാനോ പുനരധിവാസ പ്രവർത്തനത്തിലല്ല, സമരം ചെയ്യുന്ന പ്രക്ഷോഭകരെന്ന മൂർദ്ധാവിനെ ലക്ഷ്യമാക്കി എറിയാൻ വേണ്ടി ലോഡ് കണക്കിന് കല്ലുകളാണ് ഹരിയാനയുടെയും യു പിയുടെയും ബോർഡറിലൂടെ കൊണ്ടുവന്നത്. കല്ലുകൾ മാത്രമല്ല, ട്രിപ്പർ വഴി വന്നത് ആളുകളുമാണ്. 1500-2000 ആളുകൾ ഒരു സ്കൂൾ എടുത്ത് ക്യാമ്പ് ചെയ്തിട്ടാണ് അവിടെ ഒരു വംശാദ്യ നടന്നത് എന്ന് പറഞ്ഞാൽ തെക്കുള്ള ആളുകൾ ആക്രമിച്ചത് വടക്കുള്ള ആളുകൾ, വടക്കുള്ള ആളുകൾ ആക്രമിച്ചത് തെക്കുള്ള ആളുകൾ, ഇങ്ങനെ പരസ്പരം അറിയാത്ത ആളുകൾ അതിനിഷ്ഠൂരമായ രീതിയിൽ കൊലപാതകത്തിന് നേതൃത്വം നൽകി അവർക്ക് ഉപജീവനം സാധ്യമാവാൻ അഭയാർത്ഥിക്കാൻ കഴിയുമ്പോൾ ആ ജനതയുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മളും പ്രക്ഷോഭ സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയായി നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റബ്ബിന്റെ പരീക്ഷണത്തിന്റെ മുന്നിൽ അന്താളിച്ചു നിൽക്കാതെ റബ്ബനെ സഹായിക്കുമെന്ന തീർച്ചയോടുകൂടി ആ പരീക്ഷണത്തിന്റെ നടുത്തളത്തിൽ നമ്മൾ ഇറങ്ങുക. നിശ്ചയം റബ്ബിന്റെ സഹായം, റബ്ബിന്റെ സൈന്യത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് റബ്ബ് നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അനേകം സംവിധാനങ്ങളോടുകൂടി റബ്ബ് നമ്മളെ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നതുകൊണ്ട് കാര്യമില്ല, നടുത്തളത്തിൽ ഇറങ്ങണം. ഇറങ്ങാൻ കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ ഇറങ്ങണം, അപ്പോഴേ നമ്മളെ ചേർത്ത് പിടിക്കൂ. റബ്ബ് സുബ്ഹാനഹു വതആല പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പെട്ട് പ്രയാസപ്പെടുന്ന ജനതക്ക് ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.